നമസ്കാരം ഡോക്ടർ ആൽബി ഏലിയാസ്, എസ് ബി എസ് മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
നമസ്കാരം, നന്ദി.
മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനുള്ള ദിവസമാണ് ഒക്ടോബർ മാസത്തിൽ കടന്നുപോയിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട മാനസിക ആരോഗ്യ പ്രശ്നമായി ഏറ്റവും അധികം കണ്ടുവരുന്ന ഒരു രോഗം വിഷാദ രോഗമാണ്. എന്താണ് വിഷാദ രോഗം എന്നത് താങ്കൾക്ക് ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ?
അതെ, വിഷാദ രോഗം അഥവാ ഡിപ്രഷൻ വളരെ സാധാരണമായ ഒരു മാനസിക രോഗമാണ്. ദൗർഭാഗ്യവശാൽ ഈ അസുഖം പലപ്പോഴും തിരിച്ചറിയപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന രോഗികൾ നിരവധിയാണ്. വിഷാദം അഥവാ ഡിപ്രഷൻ എന്ന് പറയുന്നത് സങ്കടം അല്ലെങ്കിൽ സാഡ്നെസ്സിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. സങ്കടം സാർവികമായ ഒരു മനുഷ്യ വികാരമാണ്, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതുപോലെയല്ല വിഷാദം. വിഷാദത്തിലുണ്ടാകുന്ന സങ്കടം സാധാരണ സങ്കടത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. വിഷാദത്തിലുണ്ടാകുന്ന സങ്കടം ഒന്നാമതായിട്ട് അത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും വ്യാപിക്കുന്ന ഒരു തരം സങ്കടമാണ്. അത് ഒരു പ്രത്യേക വിഷയത്തെ ചുറ്റിപ്പറ്റിയുള്ള സങ്കടമായിരിക്കില്ല. രണ്ട്, വിഷാദത്തിലുണ്ടാകുന്ന സങ്കടം വളരെ തീവ്രമായ സങ്കടവും സ്ഥായിയായ സങ്കടവുമാണ്. അതായത് ഒന്നോ രണ്ടോ ദിവസത്തെ സങ്കടമല്ല വിഷാദ രോഗത്തിലുണ്ടാകുന്നത്. അത് സ്ഥായിയായി നിലനിൽക്കുക, ചുരുങ്ങിയത് രണ്ടാഴ്ചയെങ്കിലും നിലനിൽക്കുകയോ പലപ്പോഴും മാസങ്ങളോളം നിലനിൽക്കുന്ന സങ്കടമാണ് വിഷാദ രോഗത്തിൻ്റെ. പറയുന്ന ഒരു കാര്യമുണ്ട്, വിഷാദ രോഗം അനുഭവിക്കുന്നവർക്കേ അത് അറിയുള്ളൂ. വളരെ തീവ്രമായ ഒരു സങ്കടഭാവമാണ് വിഷാദത്തിലുണ്ടാകുന്നത്. പിന്നീടൊരു ഗുണമെന്ന് പറയുന്നത് വിഷാദ രോഗത്തിലെ സങ്കടം പലപ്പോഴും ദിവസത്തില് രാവിലെ ആയിരിക്കും വളരെ കൂടുതലായി അനുഭവപ്പെടുന്നത്. ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന സമയത്ത് ഈ രോഗിക്ക് സങ്കടം വളരെ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ വിഷാദ രോഗത്തിലെ സങ്കടം ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ വരുന്ന സങ്കടമാണ്. അതിനെയാണ് നമ്മൾ ശാസ്ത്രത്തിലെ എൻഡോജീനസ് ഡിപ്രഷൻ എന്ന് വിളിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ ഈ വിഷാദ രോഗം അനുഭവിക്കുന്ന ആൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥത തോന്നുക. ഇനി കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുന്ന സങ്കടമാണെങ്കിൽ പോലും കാരണങ്ങൾ അപ്രത്യക്ഷമാകുമ്പോഴും സങ്കടം നിലനിൽക്കുക. ഉദാഹരണത്തിന്, ഒരാൾക്ക് സാമ്പത്തികമായ ക്ലേശങ്ങൾ ഉണ്ടായി എന്ന് കരുതുക. ഈ സാമ്പത്തിക ക്ലേശങ്ങൾ മാറിയാൽ പോലും ഈ സങ്കടം നിലനിൽക്കുക. വേറൊരു പറയുന്നത്, വിഷാദ രോഗത്തിലെ സങ്കടം കാരണത്തിന് അനുവാദമല്ലാത്ത രീതിയിൽ വളരെ ഉയർന്ന തോതിലുള്ള സങ്കടം ഉണ്ടാവുക. ഉദാഹരണത്തിന്, ഒരാൾ പരീക്ഷയിൽ തോറ്റു. പക്ഷെ നമുക്ക് ആ ഒരു അവസ്ഥയിൽ പ്രതീക്ഷിക്കാവുന്ന സങ്കടത്തിന് ഒരു പരിധിയുണ്ട്. പക്ഷെ വിഷാദ രോഗത്തിലെ സങ്കടം ആ പരിധി വിട്ട് വളരെ കൂടുകയും ആ ആൾക്ക് ജീവിതത്തിലെ മറ്റൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കാത്ത തരത്തിലുള്ള ഒരു സങ്കടം ഉണ്ടാവും.
ഡോക്ടർ ഇപ്പൊ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ആവശ്യമില്ലാതെ ഒരു കാരണവുമില്ലാതെ പലപ്പോഴും സങ്കടം തോന്നാം എന്നുള്ളതാണ് വിഷാദ രോഗത്തിന്റെ ഒരു ലക്ഷണമായി പറഞ്ഞത്. അത് ഒരുപക്ഷെ സാധാരണ എല്ലാവർക്കും ചില ദിവസങ്ങളിൽ ഒരു കാരണവുമില്ലാതെ സങ്കടം തോന്നാറുണ്ട്. അതിൽ നിന്ന് വിഷാദ രോഗത്തെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത്?
ഈ സങ്കടം, വിഷാദ രോഗത്തിലുണ്ടാകുന്ന സങ്കടം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഴ്ചകളോളം നിലനിൽക്കും. മാത്രമല്ല അത് പ്രഭാതത്തിൽ വളരെ കൂടുതലായിരിക്കും. മാത്രമല്ല അതിന് വളരെ തീവ്രമായിരിക്കും. അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കാൻ തുടങ്ങും. ഇത്തരത്തിലുള്ള ഗുണങ്ങളാണ് വിഷാദ രോഗത്തിലുണ്ടാകുന്ന സങ്കടത്തിന്റെ സവിശേഷതകൾ. കൂടാതെ വിഷാദ രോഗത്തിന് മറ്റൊരു സങ്കടത്തെ കൂടാതെ അതിലും ഉപരിയായിട്ട് സന്തോഷമില്ലാത്തൊരവസ്ഥ, സങ്കടം ചിലപ്പോൾ കൂടുതലാകാം, ചിലപ്പോൾ സങ്കടം തോന്നാതിരിക്കാം, പക്ഷെ ഒന്നിലും ഒരു സന്തോഷമില്ല, എല്ലാത്തിലും താല്പര്യക്കുറവ്, വിരക്തി, അത് വളരെ അസ്വസ്ഥജനകമായ ഒരു അവസ്ഥയാണ്. അതിനെയാണ് നമ്മൾ വൈദ്യശാസ്ത്രത്തിൽ അൻഹിഡോണിയ എന്ന് പറയുന്നത്.
സ്വാഭാവികമായും ഇപ്പോൾ ഇത് കേൾക്കുന്ന പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, എനിക്കും രാവിലെ ദുഃഖമുണ്ടാകാറുണ്ട്, അപ്പോൾ എനിക്ക് ഈ രോഗമുണ്ടോ എന്നൊരു ആ ഒരു സംശയം പോലും പലർക്കും ഉണ്ടാകാറുണ്ട്. മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വിഷാദ രോഗം ഉണ്ട് എന്ന് സ്വയമോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അക്കാര്യം ഒന്ന് വിശദീകരിക്കാമോ?
അതിനുള്ള ഉത്തരം വളരെ വ്യക്തമാണ്. ഈ വിഷാദ രോഗം എന്ന് പറയുന്നത് വെറും ഒരു സങ്കടത്തിന്റെ അവസ്ഥയല്ല. അങ്ങനെ സങ്കടപ്പെടുന്നു എന്ന് കരുതി ആരും വിഷാദ രോഗമുണ്ടെന്ന് ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. അത് സങ്കടവും അതിനോടൊപ്പം തന്നെ വേറെ നിരവധി ലക്ഷണങ്ങൾ ഒന്നിച്ചു വരുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു പ്രശ്നമാണ് വിഷാദ രോഗം. മറ്റുള്ള ലക്ഷണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഉറക്കം നഷ്ടപ്പെടുക. അത് സാധാരണ രീതിയിലുള്ള ഉറക്കം നഷ്ടപ്പെടലല്ല. വിഷാദ രോഗത്തിൽ പലപ്പോഴും അതിരാവിലെ നേരത്തെ എഴുന്നേൽക്കുക. അപ്പോൾ ഉദാഹരണത്തിന് 6 മണിക്ക് എഴുന്നേറ്റിരുന്ന ഒരാള് രാവിലെ വെളുപ്പിന് 4 മണിക്കോ 3 മണിക്കോ എഴുന്നേൽക്കുക, പിന്നെ ഉറക്കമില്ലാതിരിക്കുക. അതാണ് ഒരു ലക്ഷണം. പിന്നെ വിശപ്പ് നഷ്ടപ്പെടുക, ഭക്ഷണത്തോട് താല്പര്യമില്ലാതെ തോന്നുക, തൂക്കം കുറയുക, പിന്നെ ശരീരത്തിന് മൊത്തം ഒരു തളർച്ച തോന്നുക, ഒന്നിനും ഒരു ഉണർവില്ല, ഊർജമില്ല, കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് പ്രയാസപ്പെട്ട് ചെയ്യുന്നത് പോലെ തോന്നുക, ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവാതെ വരിക, ഇതും കൂടാതെ അശുഭ ചിന്തകൾ മനസ്സിൽ നിറയുക, നെഗറ്റീവ് തോട്ട്സ്, അതായത് ഇനി എന്റെ കാര്യങ്ങൾ ഇനിയൊന്നും നന്നാകില്ല, ഞാൻ ഒരു കഴിവുകെട്ടവനാണ്, എനിക്കിനി രക്ഷയില്ല, ഭാവി ഇരുളടഞ്ഞതാണ്, ഇത്തരത്തിലുള്ള അശുഭ ചിന്തകൾ നിറയുക. ഇതിനോടൊപ്പം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായ ആത്മഹത്യ ചിന്തകൾ വിഷാദ രോഗിയില് മനസ്സിൽ ആരംഭിക്കുന്നത്. ഈ ആത്മഹത്യ ചിന്തകള് വളരെ അപകടം പിടിച്ചതാണ്. കാരണം പലരും അത് തുറന്നു പറയാറില്ല, അത് വെച്ചുകൊണ്ട് നടക്കുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ ആത്മഹത്യ പ്ലാൻ ചെയ്തു തുടങ്ങുന്നു. അങ്ങനെ വിഷാദ രോഗം ബാധിച്ച രോഗികളിൽ 15% പേർ ആത്മഹത്യയിലൂടെ ജീവിതം ഒടുക്കുന്നതായിട്ടാണ് കണക്കുകൾ.
വിഷാദ രോഗത്തിലേക്ക് നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്?
ഒരു കാരണം കൊണ്ട് മാത്രമായി വിഷാദ രോഗം ഉണ്ടാകുന്നില്ല, പല ഘടകങ്ങൾ ഒന്നിച്ച് ചേരുമ്പോഴാണ് വിഷാദ രോഗം ഉണ്ടാകുന്നതായിട്ടാണ് ശാസ്ത്രം പറയുന്നത്. ഉദാഹരണത്തിന്, പാരമ്പര്യം ഒരു ഘടകമാണ്, ജനിതകമായ കാര്യങ്ങൾ വിഷാദ രോഗത്തിലേക്ക് നയിക്കുന്നു. 2, മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന രാസ വ്യതിയാനങ്ങൾ, കെമിക്കൽ ഇംബാലൻസുകൾ അല്ലെങ്കിൽ വേരിയേഷൻസ് വിഷാദ രോഗത്തിന് കാരണമായി കണ്ടുവരുന്നു. 3, ജീവിതത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന വളരെ വലിയ തിക്കാനുഭവങ്ങൾ, ഉദാഹരണത്തിന് മാതാപിതാക്കൾ വേർപിരിയുക, അല്ലെങ്കിൽ വളരെ ഗുരുതരമായ ശാരീരിക അസുഖങ്ങൾ ഉണ്ടാകുക, അത്തരത്തിലുള്ള കാര്യങ്ങളും വിഷാദ രോഗത്തിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്.
ഈ ചില പ്രത്യേക കാലഘട്ടം, പ്രത്യേകിച്ചും പ്രസവം കഴിഞ്ഞുള്ള സ്ത്രീകൾക്ക് പെട്ടെന്ന് വിഷാദ രോഗത്തിലേക്ക് അടിപ്പെടാനുള്ള സാധ്യതയുണ്ട്, പ്രായമായവർ പെട്ടെന്ന് വിഷാദ രോഗത്തിലേക്ക് അടിപ്പെടാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, അതിൽ വാസ്തവമുണ്ടോ?
സ്ത്രീകളില് ഈ പ്രസവം കഴിഞ്ഞ് ഉണ്ടാകുന്ന പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ വളരെ സാധാരണമാണ്. അതുപോലെ തന്നെ അത് വളരെ അപകടം പിടിച്ചതുമാണ്. കാരണം അത് നവജാത ശിശുവിന്റെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്നു. അതുപോലെ തന്നെ പ്രായമായവരിൽ ഉണ്ടാകുന്ന വിഷാദ രോഗം പലപ്പോഴും വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. കാരണം ഒറ്റവരുടെ വേർപാട്, റിട്ടയർമെന്റ്, അതുപോലെ അവർക്കുണ്ടാകുന്ന മറ്റ് ശാരീരിക രോഗങ്ങൾ, അവരുടെ ഡിസേബിലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടൊക്കെ അവരിൽ വിഷാദ രോഗം കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്.
ഡോക്ടർ, ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഇത്തരത്തിൽ വിഷാദ രോഗം ഒരാൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ അതിന് എന്തെല്ലാം തരത്തിലുള്ള ചികിത്സകളാണ് ഉള്ളത്?
ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, മാനസിക രോഗങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ചികിത്സയുള്ളതും ചികിത്സയ്ക്ക് പ്രതികരിക്കുന്നതും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതുമായ ഒരു അസുഖമാണ് വിഷാദ രോഗം. അത് തിരിച്ചറിയപ്പെടണം, അത് രോഗി ചികിത്സയ്ക്ക് തയ്യാറാകണം എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രമുഖമായ വിഷാദ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത് ചികിത്സ, നമുക്ക് ഔഷധങ്ങളുണ്ട്. കഠിനമായ അല്ലെങ്കിൽ ഒരുവിധം ശക്തമായ ഒരു വിഷാദ രോഗമാണെങ്കിൽ ഔഷധങ്ങളാണ് നമ്മൾ ആദ്യം പ്രയോഗിക്കുന്നത്. ഔഷധങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് 3-4 ആഴ്ചയെങ്കിലും എടുക്കും വിഷാദ രോഗത്തിന് ഒരു ശമനം കിട്ടണമെങ്കിൽ. അപ്പോൾ അതിലും വളരെ ഗുരുതരമാണ് വിഷാദ രോഗമെങ്കിൽ, ഉദാഹരണത്തിന് രോഗി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, അങ്ങനെ വന്നാൽ രോഗികൾ മരണപ്പെടും. അല്ലെങ്കിൽ തീവ്രമായ ആത്മഹത്യ ചിന്തകൾ കൊണ്ടുനടക്കുന്ന രോഗിയാണെങ്കിൽ ഔഷധങ്ങൾ കൊടുത്ത് 4 ആഴ്ച കാത്തിരിക്കുക സാധ്യമല്ല. അത്തരം എമർജൻസി അവസ്ഥകളിൽ നമ്മൾ കൊടുക്കേണ്ട ചികിത്സ ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി അഥവാ ECT ആണ്. പണ്ടും പല പല സമയത്തും ആളുകൾ ഷോക്ക് ചികിത്സ എന്നറിയപ്പെടുന്ന ഈ ചികിത്സ, ഇതിനെപ്പറ്റി വളരെയധികം തെറ്റിദ്ധാരണകൾ സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ ചികിത്സിക്കുന്ന ഡോക്ടർമാരിൽ പോലും ഇന്ന് ഈ ECT യെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതുപോലെ തന്നെ പഴയ സിനിമകൾ, ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, 1 Flew Over the Cuckoo's Nest എന്ന് പറയുന്ന സിനിമ, അതുപോലെ നമ്മുടെ മലയാളത്തിലുണ്ടായ താളവട്ടം, ഇത്തരം സിനിമകൾ ഈ ECT യെ വളരെ വികൃതമായി ചിത്രീകരിക്കുകയും അങ്ങനെ രോഗികളെ ആ ചികിത്സയിൽ നിന്ന് അകറ്റുക വഴി വളരെയധികം ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വൈദ്യശാസ്ത്രത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാൽവെപ്പായിരുന്നു ഈ ECT യുടെ ആവിർഭാവം. കാരണം ഇതൊരു ജീവൻ രക്ഷ ചികിത്സയാണ്, മാനസിക രോഗങ്ങളുടെ ചികിത്സയിൽ ഏറ്റവും ഫലപ്രദമായ ചികിത്സയാണ്, ഒരർത്ഥത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ചികിത്സയാണ് ഈ ECT. ECT നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വിഷാദ രോഗം ബാധിച്ച രോഗിക്ക് പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കുകയും അയാൾ ആത്മഹത്യ ചിന്തകളിൽ നിന്ന് മോചനം നേടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന രോഗി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. ഈ ECT ക്ക് വളരെ ചുരുക്കം ചില പാർശ്വഫലങ്ങളേ ഉള്ളൂ. അതിലൊന്ന്, ECT കൊടുക്കുന്ന ആ ദിവസം ചിലപ്പോൾ മസിൽ വേദന ഉണ്ടാകാം, അല്ലെങ്കിൽ തലവേദന ഉണ്ടാകാം. പക്ഷെ അതെല്ലാം ഒരു പാരസെറ്റമോൾ കൊടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ഉത്കണ്ഠ, അത് ഓർമ്മകളെ ബാധിക്കുമോ എന്നുള്ളതാണ്. പക്ഷെ മഹാഭൂരിപക്ഷം രോഗികളിലും അത് ഓർമ്മകളെ അത്ര കാര്യമായി ബാധിക്കാറില്ല. ചിലപ്പോൾ ECT കൊടുക്കുന്ന ആ ഒരു ദിവസം ചിലപ്പോൾ ഒരു ഓർമ്മക്കുറവ് ചിലപ്പോൾ തോന്നിയാക്കാം. പക്ഷെ ഓർമ്മകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രോഗി വീണ്ടെടുക്കുന്നു. ഇന്ന് പുതിയ ഒരു തരം ഇ സി ടി ഇന്ന് നിലവിലുണ്ട്. അതിനെ അൾട്രാബ്രീസ് ഇ സി ടി എന്നാണ് പറയുന്നത്. ഞാൻ എന്റെ അനുഭവത്തിൽ ആയിരക്കണക്കിലധികം രോഗികൾക്ക് ഇ സി ടി ചികിത്സ നൽകിയിട്ടുണ്ട്. അതിൽ 99% പേരും സുഖം പ്രാപിച്ച് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ ഫലപ്രദമായൊരു ചികിത്സയാണ്. ഞാൻ ഇന്ന് ഇപ്പോൾ അതിൽ ഗവേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ മാറ്റി അത്യാവശ്യം ഘട്ടങ്ങളിൽ ഈ ചികിത്സയ്ക്ക് രോഗികൾ തയ്യാറായാൽ അവർക്ക് വളരെയധികം ആശ്വാസം കിട്ടുന്ന ചികിത്സയാണ് ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി അഥവാ ഇ സി ടി.
ഡോക്ടർ, അതിൽ ഡോക്ടർ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സിനിമകളിലും മറ്റും കണ്ടുള്ള ഒരു പരിചയമാണ് ഭൂരിഭാഗം ശ്രോതാക്കൾക്കും ഇതിനെക്കുറിച്ച്, ഷോക്ക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഷോക്ക് ചികിത്സ എന്ന് പറയുന്നതിനെ കുറിച്ചുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൽ ചെയ്യുന്നത്?
ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വീടിന്റെ ഭിത്തിയിൽ നിന്ന് പ്ലഗിൽ നിന്ന് എടുക്കുന്ന കറന്റ് അല്ല നമ്മുടെ ഇതിലേക്ക് കൊടുക്കുന്നത്. ഒരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ എല്ലാവരുടെയും തലച്ചോറിൽ മസ്തിഷ്കത്തിൽ കറന്റ് പ്രവഹിക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എല്ലാവരുടെയും മസ്തിഷ്കത്തിലുള്ള ഒരു കാര്യമാണ്. -70 mV നമ്മുടെ തലച്ചോറുകളിലെ ന്യൂറോണുകളിൽ കൂടി സദാസമയം പ്രവഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്, കൈകാലുകൾ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നത്. എല്ലാം മസ്തിഷ്കത്തിലുള്ള ഈ കറന്റിന്റെ സാന്നിധ്യം കാരണമാണ്. ഇ സി ടിയിൽ നമ്മൾ അതിനൊരു മെഷീനുണ്ട്. അതിനുവേണ്ടിയുള്ള ഈ മെഷീൻ കറന്റിനെ നേർപ്പിച്ച് നമ്മുടെ തലച്ചോറിന് പാകമായ രീതിയിലേക്ക് നേർപ്പിച്ച് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന ഈ ഇലക്ട്രിക് കറന്റിൽ 80% കറന്റും മസ്തിഷ്കത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. വെറും 20% കറന്റ് മാത്രമാണ് മസ്തിഷ്കത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ കറന്റ് മസ്തിഷ്കത്തിൽ നേരത്തെ പ്രവഹിക്കുന്ന ആ ഇലക്ട്രിക് സർക്യൂട്ടിനെ നേർദിശയിലാക്കി മസ്തിഷ്കത്തിന്റെ രാസ സംയുക്തങ്ങളെയും സർക്യൂട്ടുകളെയും നേരെ ആക്കുകയാണ് ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പിയിൽ ചെയ്യുന്നത്. അതൊരിക്കലും മസ്തിഷ്കത്തിന് ഹാനികരമാകുന്നില്ല. ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറി യഥാർത്ഥ ധാരണകൾ ഉണ്ടാക്കുകയാണ് ഇന്നത്തെ ആവശ്യം.
തീർച്ചയായും വളരെയധികം നന്ദി ഡോക്ടർ ആൽബി ഏലിയാസ് ഇത്രയും നേരം വിഷാദ രോഗത്തെക്കുറിച്ച് വിശദീകരിച്ചതിന്. എന്തായാലും ഈ അഭിമുഖത്തിന്റെ അടുത്ത ഭാഗത്തിൽ ആങ്സൈറ്റി ഡിസോർഡർ അഥവാ ഉത്കണ്ഠ രോഗത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി താങ്കൾ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു.
വളരെയധികം നന്ദി.
SBS Radio, 7 billion stories and counting.